നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കായി നിക്ഷേപ പദ്ധതികളുണ്ടോ? കുട്ടികൾക്കായുള്ള സമ്പാദ്യ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. സഞ്ജയിക, സുകന്യ, വാത്സല്യ, അങ്ങനെ പല പേരുകളും ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സർക്കാർ തലത്തിലും പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും സ്കൂളുകളിലുമെല്ലാമുള്ള വിവിധ പദ്ധതികൾ, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം എന്തിനേറെ, കുട്ടികളുടെ വിവാഹം വരെ മുന്നിൽ കണ്ടാണ് പല മാതാപിതാക്കളും കുട്ടികൾക്കായി കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ തുടങ്ങുന്നത്. ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കായി എന്തൊക്കെ പദ്ധതികളുണ്ട്? ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കായി എങ്ങനെയൊക്കെ സമ്പാദിക്കാം? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? കുട്ടികളിൽ സാമ്പത്തിക സാക്ഷരത എങ്ങനെ വളർത്തും? ഇത്തരം വിഷയങ്ങളിലെ അടിസ്ഥാന കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുമായി ഞാൻ ജോജോ ജോസഫ്. ജീവിത ചെലവുകൾ പ്രതിദിനം കൂടി വരികയാണ്. കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളവരോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ പഠനം, മറ്റ് ചെലവുകൾ അങ്ങനെ പോക്കറ്റ് കാലിയാക്കുന്ന വഴി അറിയുകയേയില്ല. ഇതിനിടയിൽ കുട്ടികളുടെ ഭാവിക്കായി എന്തെങ്കിലും മാറ്റിവെക്കണമെങ്കിലോ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പല ഓസ്ട്രേലിയൻ മാതാപിതാക്കളും കുട്ടികളുടെ ഭാവിക്കായി പണം മാറ്റിവെക്കാറുണ്ട്. പലർക്കും പല പല കാരണങ്ങളായിരിക്കും. ആദ്യമായി വാങ്ങുന്ന കാർ, യൂണിവേഴ്സിറ്റി ചെലവുകൾ, ആദ്യമായി കുട്ടികൾക്കൊരു വീട് വാങ്ങുക, ഇത്തരം കാര്യങ്ങളാണ് പൊതുവേ ഓസ്ട്രേലിയൻ മാതാപിതാക്കൾ കുട്ടികളെ സാമ്പത്തികമായി സഹായിക്കാൻ ചെയ്യുന്നതെന്ന് ഫിനാൻഷ്യൽ അഡ്വൈസ് അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെ ചെയർമാനായ ഡേവിഡ് ഷാർപ്പ് ചൂണ്ടിക്കാട്ടുന്നു.
Weddings, first car and housing. And housing has become much more of a priority. If I went back 10 years, it was still weddings and cars. Nowadays, it's that getting people into a property, whether it be long-term if they're younger or in the next couple of years. And with house prices and affordability, being able to help their kids into a home is a major concern for a lot of parents.
കുട്ടികളെ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കുട്ടികളെ സഹായിക്കുക എന്നതിലുപരി പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മണി സ്മാർട്ടിന്റെ സാമ്പത്തികകാര്യ ലേഖകൻ ഷിവോൺ മാച്ചിങ്ങോ വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സർക്കാർ വെബ്സൈറ്റാണ് മണി സ്മാർട്ട് എന്നറിയാമല്ലോ. നിങ്ങൾ മക്കളെ എങ്ങനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും ഷിവോൺ കൂട്ടിച്ചേർത്തു. ഭവന വായ്പ പോലെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ സഹായിക്കുന്നതിന് മുൻപ് നല്ലൊരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കുമെന്ന് ഷിവോൺ പറഞ്ഞു.
If you decide to give your child money to help, think about making a plan in writing to outline how much you gave them and how they will pay it back. Having this can also help to make it fair if you have more than one child that you want to help financially. If you decide that you want to help by guaranteeing a loan for your child with a lender, we'd advise that you be very careful. If your child can't pay the loan for any reason, you might have to pay it all back instead. So this is something to be really mindful of. So before you guarantee a loan, it's important to consider getting financial advice from a licensed financial advisor.
നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന ഉപദേശവും ഷിവോൺ നൽകുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരെ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധ വേണമെന്ന് ഷിവോൺ പറയുന്നു.
There's two types of financial advice. General advice, which doesn't take into account your personal situation or goals, and personal advice, which is tailored to your financial situation and goals and also is in your best interests. So it's important to decide which one you're after. The next step is to find a licensed financial advisor and only deal with a licensed financial advisor. You can find this through MoneySmart's financial advisors register.
ഇനി സാമ്പത്തിക വിദഗ്ധരെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അതിനും വഴിയുണ്ട്. സൗജന്യമായി സാമ്പത്തിക വിദഗ്ധരെ ലഭ്യമാക്കാൻ ചില സർക്കാർ സഹായ പദ്ധതികൾ നിലവിലുണ്ട്. നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈൻ വഴിയോ മണി സ്മാർട്ട് വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് സൗജന്യമായി സാമ്പത്തിക വിദഗ്ധരെ കണ്ടെത്താനാകും. കുട്ടികളുടെ ആവശ്യത്തിനായി പണം ചെലവഴിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് സ്വന്തം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കുള്ള കടബാധ്യത തീർക്കുകയാണ് അതിനുള്ള ആദ്യപടിയെന്ന് ഡേവിഡ് ഷാർപ്പ് ചൂണ്ടിക്കാട്ടുന്നു.
One misconception around saving, you don't have to do it separately. So if you're starting out and you've just bought your own home for the first time, maybe what you need to be doing is getting your own debt down and getting that, you know, creating capacity within your own loans rather than just sitting outside and saving for your kids separately. Because if you pay down your debt, well, maybe you've then got the capacity to draw down debt later on to give to your kids. And so you're saving interest as opposed to trying to earn it outside.
ഇനി കുട്ടികൾക്കായി സമ്പാദിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് പരിശോധിക്കാം. സേവിങ്സ് അക്കൗണ്ടുകൾ, ടേം ഡെപ്പോസിറ്റുകൾ, ദീർഘകാല നിക്ഷേപ ഓപ്ഷനുകൾ എന്നിങ്ങനെ വിവിധ സമ്പാദ്യ മാർഗങ്ങളാണ് ഓസ്ട്രേലിയയിൽ നിലവിലുള്ളത്. ഓസ്ട്രേലിയയിലെ പ്രമുഖ ബാങ്കുകളിലെല്ലാം കുട്ടികൾക്കായുള്ള വിവിധ സേവിങ്സ് അക്കൗണ്ട് ഓപ്ഷനുകളുമുണ്ട്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഇത്തരം സമ്പാദ്യ പദ്ധതികളിൽ ഭാഗമാകുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, കുട്ടി മൈനറാണെങ്കിൽ മാതാപിതാക്കളുടെ പേരിലായിരിക്കും ഇത്തരം സമ്പാദ്യ പദ്ധതികൾ തുടങ്ങുവാൻ സാധിക്കുക. ദീർഘകാല സമ്പാദ്യത്തിനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇൻഷുറൻസ് ബോണ്ടുകൾ അഥവാ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ടുകൾ. ഇത്തരം ബോണ്ടുകളിലൂടെ 10 വർഷമോ അതിൽ കൂടുതൽ കാലയളവിലേക്കോ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണെന്നും ഡേവിഡ് ഷാർപ്പ് വ്യക്തമാക്കി.
There is another vehicle called an investment bond or sometimes called an insurance bond. And that is something people have hoping to invest for a period of 10 years or longer. There's some significant tax benefits. So, you know, you could save a couple of $1,000 a year for a child. After 10 years, all the withdrawals that you make from that account are tax-free.
പണമുണ്ടായാൽ മാത്രം പോരാ, അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയേണ്ടതും വളരെ പ്രധാനമാണ്. ഇത് പലർക്കും സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. ഓസ്ട്രേലിയക്കാരിൽ 1/3 അവരുടെ സ്വന്തം പണം കൈകാര്യം ചെയ്യുന്നത് സമ്മർദ്ദകരമായി തോന്നുന്നുണ്ടെന്നാണ് മണി സ്മാർട്ടിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് സ്കൂളുകളിൽ സാമ്പത്തിക ഭദ്രത നേടാനായുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. സാമ്പത്തിക സാക്ഷരതയുടെ പ്രാഥമിക പാഠങ്ങൾ സാധിക്കുന്നിടത്തോളം നേരത്തെ തന്നെ വീടുകളിൽ തുടങ്ങണമെന്ന് ഓസ്ട്രേലിയൻ സ്കൂളുകളിൽ സാമ്പത്തിക സാക്ഷരതാ പരിപാടികൾ നടത്തുന്ന ഫൗണ്ടേഷനായ എക്സ്ട്രയുടെ സിഇഒ കാരോലിൻ സ്റ്റുവാർട്ട് പറഞ്ഞു.
So it sounds a bit crazy to be talking about money lessons even at preschool, but kids do understand the concept of needs and wants and things that they want to buy even from a very early age.
വീട്ടാവശ്യത്തിനായുള്ള ചെറിയ കാര്യങ്ങൾക്ക് പണമിടപാട് നടത്തുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കായി ഷോപ്പിംഗ് നടത്തുമ്പോൾ അവരെ കൂടി അതിന്റെ ഭാഗമാക്കണം. അത് അവരിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ചെറിയ പ്രായം മുതൽ വളർത്താൻ സഹായകരമാകുമെന്ന് കരോലിൻ വ്യക്തമാക്കി.
If you're at the shops and your child is asking for something, there is a very simple life lesson to be learnt there by explaining why something costs what it does, or getting them to simply compare the cost of two items and helping you make the choice together.
വീടുകളിൽ ബർത്ത്ഡേ പാർട്ടി പോലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ അത് ആസൂത്രണം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതും അടിയന്തര ആവശ്യങ്ങൾക്കായി പണം മാറ്റിവെക്കാനുള്ള ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതും ഒക്കെ ഒരു കുടുംബ ബജറ്റ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിലെ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ബോമികാസി സെക്ക വിശദമാക്കുന്നു.
It's always good to save for a rainy day, but you know, as a child, what exactly does that mean? And so having those conversations from a household point of view, parents can start to socialize children around the reality of financial planning, including them in those conversations so that they see that in fact the bank of mom and dad is not some endless resource and that there is planning that is involved to make sure that things run successfully.
കൂടാതെ കുടുംബത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തുന്നത് അത് അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കഴിവുള്ളവരുമായി വളരാൻ സഹായിക്കുമെന്ന് ഡോക്ടർ സെക്ക പറയുന്നു. മാത്രമല്ല ഭാവിയിൽ ശരിയായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഇതവരെ സഹായിക്കും.
When we have these conversations quite early on, they become financially confident adults who can make the right decisions and assess the trade-off between risk and return. And at the end of the day, we also want to leave a financial legacy of financial literacy.
പറഞ്ഞു വന്നത്, നിങ്ങളുടെ സാമ്പത്തിക പശ്ചാത്തലം എന്തുതന്നെയായാലും ഒരു കുടുംബം എന്ന നിലയിൽ പണത്തെക്കുറിച്ചും ഭാവി ആസൂത്രണത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് പ്രായം ഒരു മാനദണ്ഡമല്ല. അതിന് പ്രത്യേക പ്രായപരിധിയുമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുട്ടികളോടുകൂടി ആലോചിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ജീവിത ചെലവുകൾക്കുമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ സഹായിക്കുവാൻ വിവിധ സർക്കാർ പദ്ധതികൾ ഓസ്ട്രേലിയയിൽ നിലവിലുണ്ട്. സെന്റർ ലിങ്ക് വഴിയുള്ള പേയ്മെന്റുകളാണ് ഇതിൽ പ്രധാനം. സർവീസസ് ഓസ്ട്രേലിയ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇത്തരം പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി തന്നെ അറിയാം. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു പ്രൊഫഷണൽ ഉപദേശം തേടുക. ഇനി നിങ്ങൾ സാമ്പത്തിക സമ്മർദ്ദത്തിലാണെങ്കിൽ 1800 007 007 എന്ന നമ്പറിൽ നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ജീവിതത്തിലെ ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ അറിയുന്നതിനായി ഓസ്ട്രേലിയൻ വഴികാട്ടി സ്ഥിരമായി പിന്തുടരുക. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.